We have, the Lord has planted churches in a number of states in the southern part of India. This is not our plan. God decided where He wanted a testimony. And it was not our scheming or planning. We had no strategy or these things that people speak. So the brothers you have heard, the Indian brothers you've heard so far are from Tamil Nadu state. Now we, today you'll hear Brother Joji Samuel. His work is, he's one of the, I think assistant editor or something of one of the largest newspapers, Malayalam newspapers in India. But more than that, he's an elder brother in our church in Kottayam. And with oversight and over many other churches in Kerala, all of whom respect him very highly. he's a bit deaf in one ear. Once I told the brothers in Kottayam, it's his birthday, why don't you celebrate it? And I asked him, I'm so happy, he said, I wrote to him, I said, I'm so happy people said such good things about you. He said, I couldn't hear, brother. I don't know what they said. It doesn't matter. He says, I feel like a man was pulled out from the road and brought in and people said things. It says about Moses that he was a very humble man among all the people on the face of the earth. I've known Brother Joji for many years, and I would say among all the people I have met in Kerala, I have never met a more humble brother. And don't puff him up because he can't hear properly in any case. Even if he hears, it don't make much of a difference. I'm very thankful that I often think of people like this, you know. If Joji Samuel had joined some other church, I'd have said, Lord, what's wrong with us? Why in the world is he going to join that church? He was in a Pentecostal church for many years, generations of father and all Pentecostals. And he decided to quit and join a despised church like CFC. But he's been such a blessing to us. God bless you, Brother Joji. Please come.
Praise the Lord. ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനയും ഈ തലമുറയിൽ പ്രസ്താവിക്കുക എന്ന ചിന്താവിഷയത്തിൻ്റെ ചുറ്റാകെ നമ്മളായിരിക്കുകയാണല്ലോ.
We are around the theme proclaiming the whole purpose of God.
നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിലാണ് നമ്മൾ ഈ പ്രയോഗം കാണുന്നത്. ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനയും പ്രസ്താവിക്കുക.
We read this phrase in Acts 20 and verse 27, declaring the whole purpose of God.
എന്നാൽ അതിന്റെ 20-ാം വാക്യത്തിൽ പൗലോസ പറയുന്നു, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ.
In verse 20, Paul says, I did not shrink from declaring to you anything that was profitable.
പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും 1-ാം നൂറ്റാണ്ടിൽ പ്രസ്താവിക്കപ്പെട്ടിരുന്നു.
In the first century, Paul declared everything that was profitable without shrinking away.
എന്തെല്ലാം ആയിരുന്നു ആ 1-ാം നൂറ്റാണ്ടിലെ ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും അന്നത്തെ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ലഭിച്ചിരുന്നത്?
What were this whole purpose of God, counsel of God during the first century?
നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പെന്തക്കോസ് നാളിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ അത് കേട്ട ജനത്തിന് ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു.
In Acts 2, when Peter preaches, the people who heard him were convicted and they said, what shall we do?
2:38 പത്രോസ് അവരോട് വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്.
In verse 38 of chapter 2, Peter tells clearly a few things there.
നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും.
Repent and each of you be baptized in the name of Jesus Christ for the forgiveness of your sins and you will receive the gift of the Holy Spirit.
അവിടെ മൂന്ന് കാര്യങ്ങളാണ് പത്രോസ് അക്കമിട്ട് പറയുന്നത്.
Peter is mentioning three things here.
ഒന്ന് മാനസാന്തരം, രണ്ട് സ്നാനം, മൂന്ന് പരിശുദ്ധാത്മ സ്നാനം.
Repentance, baptism in water, and the baptism in the Holy Spirit.
എന്നാൽ അതിന്റെ താഴേക്ക് വരുമ്പോ അതിന്റെ 42-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയെ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന വചനം കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ മൊത്തം 7 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും.
When we move on to verse 42, we also read about they devoting themselves to the apostles' teaching and to fellowship, to the breaking of bread and to prayer. We see three more things there and totally 7 things.
Ella Pentecost sabagalum Keralathil ulladana enikku ariyavunnathu aa sabagal okkeyum avarude adisthana upadeshangalayitte 7 karyangal parayarundu.
All Pentecostal churches, those churches that I know in Kerala, they all declare these 7 foundational truths.
Adu 36-aamathe vakyathilum 42-aamathe vakyathilum നമ്മൾ വായിച്ച കാര്യങ്ങളെ ഒന്നിച്ചു ചേർത്ത് 7 കാര്യങ്ങൾ അവരെ അടിസ്ഥാന ഉപദേശങ്ങളായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്.
These verses that we read from verse 32 and 42, they considered all these 7 things as foundational doctrines and they teach them.
ഒന്ന് മാനസാന്തരം, രണ്ട് സ്നാനം, മൂന്ന് പരിശുദ്ധാത്മ സ്നാനം, നാല് ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുക, പ്രാർത്ഥന കഴിച്ചു പോരുക.
Repentance, baptism in water, baptism in the Holy Spirit, teaching, fellowship and prayer, breaking of bread and prayer.
പ്രിയപ്പെട്ടവരെ, ഈ 7 കാര്യങ്ങൾ മാത്രമാണോ സത്യത്തിലുള്ളത്?
Dear ones, do we have only these 7 things?
അവിടെ അതിന്റെ തൊട്ട് താഴെ 40-ാമത്തെ വാക്യം നോക്കുക. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു.
In verse 40, he also says, with many other words he solemnly testified and kept on exhorting them, saying, be saved from this perverse generation.
Avante vaaku kai kondavaraanu thodarnu snanam ettathum aadyathe sabha rupeerikkirikkapadunnathum anganeyanu.
Those who heard these words of Peter, they were saved, and thus the first church was born.
Appo vakrathayulla talamurayil ninnu rakshikkapeduka ennoru karyam പത്രോസ് തന്നെ അതിനോട് ചേർത്ത് വളരെ ഗൗരവമായിട്ട് പറയുകയും അതുകൂടെ കൈക്കൊണ്ടവരാണ് സ്നാനമേറ്റ് സഭയുടെ ഭാഗമായി തീർന്നത്.
Peter here solemnly testified about this also, to be saved from this perverse generation, and it was those people who took baptism and were part of the church.
ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വക്രതയുള്ള തലമുറ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർത്തു പോകും.
Philippians chapter 2 and 14. Verse 14, again there we read about
vakradayum kottavumulla talamurayude naduvil ningal aninyerum paramarthigalum devathinte nishkalanga makkalum aagendathine ellam piruvirppum vaadavum koodathe cheyvi. Philippians 2:14.
Do all things without grumbling and disputing, so that you'll prove yourself to be blameless and innocent.
മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, നമ്മൾ എന്ത് വേണം? നിങ്ങൾ നിങ്ങളുടെ തലമുറയിൽ അനിന്യരായിരിക്കണം. രണ്ട്, പരമാർത്ഥികളായിരിക്കണം. ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിരിക്കണം.
There are three things that are mentioned here. You should be blameless, that you should be innocent, and you should be above reproach in the midst of a crooked and perverse generation.
ഒന്നാമത്, നമ്മൾ മറ്റുള്ളവരുടെ മുൻപാകെ നമ്മൾ അനിന്യരായിരിക്കണം. നമ്മളെ കുറിച്ച് ഒരു നിന്ന പറയാൻ ഇടയാകരുത്.
ഫസ്റ്റ് ഓഫ് ഓൾ, ബിഫോർ അതേഴ്സ് വി ഷുഡ് ബി ബ്ലെയിംലെസ്. ദേർ ഷുഡ് നോട്ട് ബി എനിതിങ് ദാറ്റ് അതേഴ്സ് പോയിന്റ് അബൌട്ട് അസ്.
നമ്മളെ സംബന്ധിച്ച് തന്നെ നോക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? പരമാർത്ഥികളായിരിക്കണം.
ആൻഡ് അബൌട്ട് അസ്, വെൻ വി തിങ്ക് അബൌട്ട് അസ്, വി ഷുഡ് ബി ഇന്നസെന്റ്.
നമ്മൾ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവം നമ്മളെ നോക്കുമ്പോൾ നിഷ്കളങ്കരായിരിക്കണം.
And we should be blameless, and when God looks at us, we should also be innocent.
നോക്കുക, മൂന്ന് കാര്യങ്ങളാണ്. നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ മറ്റുള്ളവരെ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ അനിന്യർ, നമ്മളോട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പരമാർത്ഥികൾ, ദൈവം നമ്മളെ കാണുമ്പോൾ നിഷ്കളങ്കർ.
So we should be blameless, we should be innocent, and we should be above reproach.
അങ്ങനെ ഈ വക്രതയുള്ള തലമുറ അതിന് അതിന്റേതായ ഒരു മൂല്യബോധമുണ്ട്.
This perverted generation This generation has its own value system.
ഈ മൂല്യബോധത്തിൽ നിന്ന് രക്ഷപ്പെടാതെ ചില കാര്യങ്ങളെ തലച്ചോറിൽ വിശ്വസിച്ചതുകൊണ്ട് എന്താ അത് യഥാർത്ഥ സഭയുടെ ഭാഗമായി തീരുന്നത് എങ്ങനെയാണ്?
Without being saved from this perverse generation, we cannot just believe something in our head and we cannot live a true Christian life.
വാച്മാനി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഒരിക്കലെ സ്നാനപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഇവർ ഈ സ്നാനജലത്തിലൂടെ പുറത്തു വരുമ്പോ ഇവർ കേവലം വെള്ളത്തിനടിയിലൂടെ പോയി പുറത്തേക്ക് വരിക മാത്രമല്ല, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ലോക വ്യവസ്ഥയിൽ നിന്ന് അവര് പുറത്തേക്ക് വരിക കൂടെയാണ് ചെയ്യുന്നത്.
Watchman Nee once said about baptism, when these people go down in the water, they are not just going down in the water and coming up, but they are also going down and saying no to this worldly system.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ആയിരിക്കുന്ന ഒരു ലോക വ്യവസ്ഥ, അതിനൊരു മൂല്യബോധമുണ്ട്, അതിന് അതിൻ്റെതായ മുൻഗണനകളുണ്ട്, അതിനതിൻ്റെതായ മത്സരങ്ങളുണ്ട്. ഒരു മൂഷിക ഓട്ടം പോലെ, ഒരു എലികൾ തമ്മിലുള്ള മത്സര ഓട്ടം പോലെ ഒരു ഓട്ടത്തിലാണ് ഇന്നത്തെ ലോകമായിരിക്കുന്നത്.
The world that we are in is in a rat race. It has its own value system, its own priorities and its own principles.
ഈ മൂല്യബോധത്തിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്.
We have to come out of this value system.
വന്നു കഴിഞ്ഞിട്ടോ നമ്മൾ ഹൃദയത്തിൽ പരമാർത്ഥികൾ, മറ്റുള്ളവരുടെ മുമ്പാകെ അനിന്യർ, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിഷ്കളങ്കർ, പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുന്നവർ. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പെന്തക്കോസ്ത് സഹോദരന്മാർ വിട്ടുകളഞ്ഞു എന്ന് പറയാൻ ദയവായിട്ട് എന്നെ അനുവദിക്കുക.
And after coming out of this perverse generation, we should be blameless, we should be innocent, and we should be above reproach in this world. But our Pentecostal friends have neglected these truths.
അവരെ തരിച്ചിരിക്കുന്നത് ചില കാര്യങ്ങൾ, സ്നാനം പോലെയുള്ള, കർത്തൃമേശ പോലെയുള്ള ചില ആചാരങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ആ മതഭക്തി അവരെ രക്ഷിക്കും, അതിന്റെ ആത്മീയത അവരെ വിസ്മരിച്ചു കളയും.
The Pentecostal friends are more taken up with the doctrine of baptism, breaking of bread, etc., but they have left the spiritual aspects, the essential things.
നോക്കേ, അതിന്റെ 46-ാമത്തെ വാക്യം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, അതിന്റെ 46-ാമത്തെ വാക്യം അവരെ കുറിച്ച് തുടർന്ന് പറയുന്നു, അവര് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു.
In verse 46 of chapter 2, it is mentioned that they gathered together and with gladness and sincerity of heart they broke bread from house to house.
അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കുണ്ടായിരുന്ന ദൈവത്തിന്റെ മുഴുവൻ ആലോചനകളും എന്തെല്ലാമായിരുന്നു?
So when we put all these things together, what were the whole purpose of God that the first century church received?
ഉവ്വ്, തീർച്ചയായിട്ടും മാനസാന്തരം ഉണ്ട്, സ്നാനമുണ്ട്,
baptism is there,
പരിശുദ്ധാത്മ സ്നാനമുണ്ട്,
baptism in the Holy Spirit is there,
അതുപോലെ തന്നെ ഉപദേശം കേൾക്കുന്നത്, കൂട്ടായ്മ ആചരിക്കുന്നത്, അപ്പം നുറുക്കുന്നത്, പ്രാർത്ഥന,
teaching, fellowship, breaking of bread, prayer, it's there.
എന്നാൽ വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ മൂല്യബോധത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അതുപോലെ തന്നെ ഉല്ലാസവും ഹൃദയപരമാർത്ഥത, അത് വീണ്ടും എംഫസൈസ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം ഉള്ള ദൈവത്തിന്റെ മുഴുവൻ ആലോചനയുമാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് നൽകപ്പെട്ടത്, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് മറ്റും പ്രഖ്യാപിച്ചത്.
But along with this, they were supposed to come out of the perverse generation, and they again, here it's mentioned about the sincerity of heart which they had to have. They were supposed to be glad, and they were supposed to be sincere in their heart.
ദൈവത്തിന്റെ ഈ മുഴുവൻ ആലോചനയും നിർവിഘ്നമായിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ ഈ ലോകത്തെ ഇത് കീഴടക്കും എന്ന് പിശാച് കണ്ടു.
If the whole purpose of God is declared like this, then Satan realized that God's message will take over this earth.
അതുകൊണ്ട് അവൻ ആദ്യം ഇതിനെ പീഡിപ്പിച്ച് ഇതിനെ നിശബ്ദമാക്കാനായിട്ട് ശ്രമിച്ചു.
So he tried to silence God's voice through tribulation.
എന്നാൽ 400-ാം നൂറ്റാണ്ടായപ്പോൾ ഒരു മാനസാന്തരപ്പെടാത്ത ചക്രവർത്തി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, ഇതിനെ രാജകീയ മതമാക്കിയതോടെ ഈ പറഞ്ഞ മുഴുവൻ ആലോചനകളും ഒന്നൊന്നായിട്ട് തമസ്കരിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്.
But in the 4th century, a heathen king, Constantine, he made Christianity the official religion, and during that time all these truths were diluted and neglected.
പിശാചിന് മനസ്സിലായി ഇത് പീഡിപ്പിച്ചതുകൊണ്ട് ഇത് ഇതിനെ അമർത്താൻ കഴിയില്ല, മറിച്ച് കൂടെ കൂടി ഇതിനെ അങ്ങ് വഷളാക്കാം എന്ന് പിശാചി തീരുമാനിച്ചിരിക്കാം.
Satan realized that through tribulation he was unable to stop this this message of God, but he thought he will join along and dilute it and stop it.
അതുകൊണ്ട് AD 4th നൂറ്റാണ്ടിൽ ഇതാ ഒരു 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 രാജാവ് തനിക്ക് മനസ്സിന് മാറ്റം ഉണ്ടാകാതെ താൻ ഇതിനെ രാജകീയ മതമായിട്ട് പ്രഖ്യാപിക്കുന്നു.
So a king in 4th century, he himself without getting converted, he made this Christianity an official religion.
എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ ആ നിലയിൽ തമസ്കരിക്കാനായിട്ട് കഴിയില്ല.
But we cannot stop, we cannot stop God's work in this way.
AD 16th നൂറ്റാണ്ട് ആയപ്പോൾ നമ്മൾ കാണുന്നു ഇതാ വിശ്വാസത്താലുള്ള രക്ഷ, മാനസാന്തരം, നീതീകരണം, ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാർട്ടിൻ ലൂഥർ എന്നൊരു ദൈവദാസനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നു.
But then we see that God raised Martin Luther with these truths of faith and justification through faith, etc.
അത് കഴിഞ്ഞപ്പോൾ വിശ്വാസ സ്നാനം എന്നൊരു കാര്യത്തിന് വേണ്ടി അനബാപ്റ്റിസ്റ്റുകൾ മുന്നോട്ട് വരുന്നു.
Then Anabaptists came up with baptism in water.
വിശുദ്ധിക്ക് വേണ്ടി ജോൺ വെസ്ലി മുന്നോട്ട് വരുന്നു.
ജോൺ വെസ്ലി came up with the teaching of holiness.
19th നൂറ്റാണ്ടിന്റെ ഒടുവിൽ 20th നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പരിശുദ്ധാത്മ സ്നാനവും പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ജീവിതവും, അതിനുവേണ്ടി പെന്തക്കോസ്ത് ആ സത്യങ്ങളുമായിട്ട് ചില ആളുകൾ മുന്നോട്ട് വരുന്നു.
Towards the latter part of 19th century and the early part of 20th century, Pentecostals came up with the emphasis on the baptism in the Holy Spirit.
നോക്ക, ആദ്യ നൂറ്റാണ്ടിൽ പ്രഘോഷിക്കപ്പെട്ടിരുന്ന ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും 4th നൂറ്റാണ്ടിൽ തമസ്കരിക്കപ്പെടുന്നു.
All the whole purpose of God that was declared in the 1st century were forgotten in the 4th century.
എന്നാൽ 16th നൂറ്റാണ്ട് മുതൽ അത് വീണ്ടും ദൈവം പുനഃസ്ഥാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.
But from the 16th century we see God restoring it again.
രക്ഷ വന്നു,
salvation came back, baptism came back,
സ്നാനം വന്നു, വിശുദ്ധ ജീവിതം വന്നു,
holy life came back, holiness came back,
പരിശുദ്ധാത്മ സ്നാനവും പരിശുദ്ധാത്മ നിറവും ഈ കാര്യങ്ങൾ വന്നു.
Baptism in the Holy Spirit also came back.
പക്ഷേ എല്ലാ കാര്യങ്ങളും ആയോ?
Is that all?
നമ്മൾ മുമ്പേ പറഞ്ഞ ചില കാര്യങ്ങളോട് വരേണ്ടതായിട്ടുണ്ട്.
There are some more things that we mentioned earlier. They also have to be part of this Christian life.
നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവർക്ക് 7 പെരുന്നാളുകളാണ് ഉണ്ടായിരുന്നത്.
When we study the history of Israel, we know that they have 7 feasts.
ഈ 7 പെരുന്നാളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളുണ്ട്. അത് നോക്കിയാൽ നമുക്ക് ഈ സഭാചരിത്രവുമായിട്ട് അതിനെ ചേർത്ത് ചിന്തിക്കാനായിട്ട് കഴിയും.
Out of these 7 feasts, there are 3 feasts which are very important, 3 most important feasts. And if we consider these feasts, we'll be able to study something about the church history also through them.
ഒന്നാമത്തേത് പെസഹ പെരുന്നാളാണ്.
The first is the feast of Passover.
രണ്ടാമത്തെ പ്രധാന പെരുന്നാള് പെന്തക്കോസ് പെരുന്നാളാണ്.
And the feast of Pentecost is the second important feast.
മൂന്നാമത്തേത് കൂടാര പെരുന്നാൾ.
And the third important feast is the feast of Tabernacle.
ഒന്നാമത്തെ പെസഹ പെരുന്നാൾ അത് രക്ഷയ്ക്ക് അതിനെ കാണിക്കുന്ന ഒരു പെരുന്നാളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും.
The first feast, the Passover feast, is symbolic of salvation.
നോക്ക, ഈ പെരുന്നാളുകളൊക്കെ ഇസ്രായേലിന് ലഭിച്ച ഈ ഉത്സവങ്ങളൊക്കെ അതിന് രണ്ട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. അത് ഒന്ന് പ്രവചനപരമാണ്, രണ്ട് അത് പുരോഗമനപരമാണ്.
There are two characteristics of all these feasts that these Israelites received. The first characteristic is that it is prophetic. And the second characteristic is that it is progressive.
പ്രവചനപരം എന്ന് പറഞ്ഞപ്പോൾ പെസഹ പെരുന്നാള് ഇസ്രായേൽ ആചരിച്ചതാണ്, പെന്തക്കോസ് പെരുന്നാള് ഇസ്രായേൽ ആചരിച്ചതാണ്. പക്ഷെ അത് കേവലം നിഴലായിരുന്നു. അതിന്റെ പൊരുൾ എന്തായിരുന്നു? രക്ഷയും പെന്തക്കോസ് പെരുന്നാളിന്റെ പരിശുദ്ധാത്മ സ്നാനവുമായിരുന്നു.
The Israelites celebrated the Passover feast and the feast of the Pentecost, but I say that is a prophetic because so later on this symbolizes the Passover feast symbolizes salvation and the feast of the Pentecost celebrates symbolizes the baptism in the Holy Spirit.
പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് പ്രധാന പെരുന്നാളുകൾ കഴിഞ്ഞ് മൂന്നാമത് ഒരു പെരുന്നാളുണ്ട്, അത് കൂടാരപ്പെരുന്നാളാണ്.
After these two feasts, there is another important feast, and that is the Feast of Tabernacle.
ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അവരൊരിക്കലും അവരുടെ മരുഭൂമിയിലെ യാത്രയിൽ കൂടാരപ്പെരുന്നാൾ ആചരിക്കാനായിട്ട് അവർക്ക് അവസരം ലഭിച്ചില്ല.
If we look at the history of Israel, we see that during their sojourn in the desert, they did not get an opportunity to celebrate the Feast of Tabernacle.
എന്നാൽ അവർ കനാനിൽ എത്തിയ ശേഷം ഇതാ അവർ കൂടാരപ്പെരുന്നാൾ ആചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.
But when they reached Canaan, we read that they celebrated this Feast of Tabernacle.
നെഹെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ മുഴുവൻ ഭാഗങ്ങളും അവരെ ആചരിച്ച ഒരു കൂടാരപ്പെരുന്നാളിന്റെ ചരിത്രമാണ് വിവരിക്കുന്നത്.
So we read in the book of Nehemiah, chapter 8, verse 1 to 18, we read the whole story about how they celebrated this feast.
പെസഹ പെരുന്നാള് വിശ്വാസത്താലുള്ള രക്ഷയാണ് കാണിക്കുന്നത്, പെന്തക്കോസ് പെരുന്നാള് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെയാണ് കാണിക്കുന്നതെങ്കിൽ കൂടാരപ്പെരുന്നാള് സ്വസ്ഥതയും സമാധാനവും വിജയവും സ്വാതന്ത്ര്യവുമാണ് കാണിക്കുന്നത്.
ഇഫ് പാസോവർ ഫീസ്റ്റ് ഇസ് സിംബോളിക് ഓഫ് സാൽവേഷൻ ആൻഡ് ഇഫ് ദ ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ് ഇസ് സിംബോളിക് ഓഫ് ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, ദ ഫീസ്റ്റ് ഓഫ് ദ ടാബർനാക്കിൾ ഇസ് ഇറ്റ് സിംബോളൈസസ് എ ലൈഫ് ഓഫ് റെസ്റ്റ്, എ ലൈഫ് ഓഫ് വിക്ടറി.
കൂടാരപ്പെരുന്നാൾ അവർ കനാനിലാണ് ആചരിച്ചത്.
ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ വാസ് സെലിബ്രേറ്റഡ് ഇൻ കനാൻ.
കനാൻ എന്താണ്?
And what is Canaan?
കേരളത്തിലെ മലയാളത്തിലെ ഒട്ടേറെ ക്രിസ്തീയ പാട്ടുകളുണ്ട്. മിക്ക പാട്ടുകളും ഞാൻ കേട്ടിട്ടുള്ള എല്ലാ പാട്ടുകളും തന്നെ കനാൻ എന്ന് പറഞ്ഞാൽ സ്വർഗ കനാൻ. ഒരിക്കൽ നമ്മൾ ഇതെല്ലാം വിട്ട് സ്വർഗ കനാനിൽ, ഓ സ്വർണ തെരുവീഥിയിൽ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള നല്ല മനോഹരമായ ചില ആഗ്രഹ ചിന്തകളുള്ള പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്.
In Malayalam there are a lot of songs referring to Canaan, and all these songs the meaning that is communicated through the songs is that we'll reach heaven, a beautiful place.
കനാൻ സ്വർഗമല്ല, സ്വർഗമാകാം, എന്നാൽ അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രസക്തിയുണ്ട്.
Canaan has significance in the life of a believer at this particular time.
അതിനെ മറന്നുകൊണ്ടാണ് ഇന്ന് പലരും സ്വർഗത്തിൽ മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് കനാന്റെ സ്വസ്ഥത എന്ന് കരുതുന്നത്.
Neglecting that, many people think that the rest in Canaan is the life in the heaven.
എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഒരു ശബത്ത് അനുഭവത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്.
We read in Hebrews 4 about the rest that is offered.
ഈ നിലയിലുള്ള സ്വസ്ഥത, അത് മുഴുവൻ എടുത്ത് വായിക്കാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ. ആ സ്വസ്ഥത, ആ ശബത്ത് അനുഭവം എന്തിനെയാ കാണിക്കുന്നത്? നമ്മുടെ പാപത്തിൽ നിന്നും നമ്മുടെ സ്വയ ജീവനിൽ നിന്നുമുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതത്തെയാണ് അത് കാണിക്കുന്നത്.
വാട്ട് ഇസ് ദിസ് റെസ്റ്റ് സിംബോളിക് ഓഫ് ഇറ്റ്? ദിസ് റെസ്റ്റ് ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ലൈഫ് ഓഫ് ഫ്രീഡം ഫ്രം സിൻ, ഇറ്റ്സ് എ ലൈഫ് ഓഫ് വിക്ടറി ഓവർ സിൻ.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വസ്ഥത യഥാർത്ഥത്തിലെ കർത്താവിനെ അംഗീകരിച്ച് കർത്താവിനായി ജീവിക്കുന്ന നമ്മുടെ സ്വസ്ഥത കെടുത്തുന്നത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാവുകയാണ്. ഒന്ന് പാപം, രണ്ട് സ്വയ ജീവിതം.
What is it that is taking away our rest and our peace? It is our sin and our self life.
പാപത്തെ കുറിച്ച് അതിൽ നിന്നൊരു മോചനം, ആ കാര്യത്തിൽ ഒരു രക്ഷ ലഭിച്ച പലരും ഈ സ്വയ ജീവിതം, അതിൽ നിന്നുള്ള ഒരു രക്ഷ, അതിനെക്കുറിച്ചുള്ള ഒരു ഒരു കനാന്റെ അനുഭവത്തെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല.
Many who have taken this freedom from sin seriously have not even heard of this freedom from self.
എന്നാൽ ഇതാ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു.
In verse 9 of Hebrews chapter 4, it's written that there remains a Sabbath rest for the people of God.
അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ആ സ്വസ്ഥതയിലേക്ക് വരുന്നത് ദൈവത്തിന്റെ വചനവും ജീവനും ചൈതന്യവുമുള്ള ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറി പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ആ ആ പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ അവിടെ കാണുന്നത്.
And in verse 12 we read about the word of God which is living and active and sharper than any two-edged sword, piercing as far as the division of soul and spirit, and then bringing about the thoughts and intentions of the heart.
പാപത്തിൽ നിന്നും സ്വയജീവനിൽ നിന്നും ഉള്ള ഒരു വിജയകരമായ ഒരു ജീവിതത്തെയാണ് ഈ ഈ കൂടാരപ്പെരുന്നാൾ കനാനിൽ ആചരിച്ചു എന്നുള്ളത് കാണിക്കുന്നത് എന്ന് നമുക്ക് പറയാം.
The fact that they celebrated this Feast of Tabernacle in Canaan signifies that to be a life of rest, a life that is free from sin, and a life that is free from self.
വിജയകരമായ ഒരു ജീവിതം.
A victorious life.
പ്രിയപ്പെട്ടവരെ, ഈ വിജയകരമായ ജീവിതം, ഇതിനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷ വിഹിത സഭകൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അവരുടെ പലരുടെയും ആത്മീയ അനുഭവങ്ങൾ പെന്തക്കോസ്ത് പെരുന്നാളിൽ വന്നങ്ങ് ഫ്രീസ് ചെയ്ത് നിൽക്കുകയാണ്.
Many of the evangelical churches around us, their understanding of these truths are limited till the feast of Pentecost. They don't go beyond that.
എന്നാൽ പെന്തക്കോസ്ത് പെരുന്നാളിൽ നിന്നും അപ്പുറത്ത് മറ്റൊരു പെരുന്നാളുണ്ട്, കൂടാര പെരുന്നാൾ.
But there is another feast that is beyond the feast of Pentecost, and that is the feast of Tabernacle.
അത് നമ്മൾ പറഞ്ഞു, അത് വിജയകരമായ ഒരു ജീവിതത്തെയും കുറിക്കുന്നതാണ് എന്ന് നമ്മൾ ഇപ്പോൾ കണ്ടു.
We just saw that also signifies a life of victory.
ഈ കനാനിലേക്ക് ഇവര് കടന്ന ആ കാര്യത്തെക്കുറിച്ച് യോശുവയുടെ പുസ്തകം 3:3-5 വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത നമുക്ക് ലഭിക്കും.
So we can get more clarity about this when we read Joshua 3:3-5.
അവിടെ ഇവര് കനാനിലേക്ക് പ്രവേശിക്കുമ്പോ, കനാനിലാണല്ലോ അവർ ഈ കൂടാര പെരുന്നാൾ ആചരിച്ചത്, അതിലേക്ക് പ്രവേശിക്കുമ്പോ ദൈവത്തിന്റെ പെട്ടകമാണ് അവരുടെ മുമ്പിൽ പോകുന്നത്.
സോ ദർ വി സീ ദൻ ദ എൻറ്റേർഡ് കേനൻ, സോ ദ ആർക്ക് ഓഫ് ഗാഡ് ഇസ് ഗോയിങ് എഹെഡ് ഓഫ് ദം.
ദൈവത്തിന്റെ പെട്ടകത്തെ നോക്കിക്കൊണ്ട് ഇസ്രായേൽ ജനം അക്കരെ കടന്നു.
സോ ദേ ക്രോസ്ഡ് ഓവർ and then they went looking at the ark of the covenant.
Oh, devathinte pettagamaanu avarku munpil poi Jordan nadiye randayitte vibhajichathu.
It is the ark of the covenant that went ahead of them and divided Jordan.
Aa devathinte pettagathine pinnaleyaanu janam adinte pinnaleyaanu akkare kadakkanayitte idayayathu.
The people went across behind this ark of covenant.
Adu pole thanne avarku nedrathamayitte Joshuayaanullathu.
And Joshua was a leader.
യോശുവ എന്നുള്ള പേരിൽ നിന്നാണല്ലോ യേശുവിനും ആ പേര് ലഭിച്ചത്.
It was from this name of Joshua that Jesus also got his name.
പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്?
Dear brothers, what does it mean for us to look at God?
ദൈവത്തെ നോക്കുക, ദൈവത്തെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1:18 ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രനായ യേശുവാണ് എന്ന് കാണുന്നു.
In John's Gospel 1:18 we read that it is no one has seen God but the only begotten of God who is in the bosom of the Father, he has explained it.
പഴയ നിയമ ഇസ്രായേൽ പെട്ടകത്തെ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യോർദാൻ കടന്നെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിന്നാലെയാണ്, യേശുവിനെ നോക്കിയാണ് നമുക്ക് ഈ സ്വസ്ഥതയുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുക.
ഇഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഇസ്രായേലൈറ്റ്സ് ദേ ക്രോസ്ഡ് ഓവർ ജോർദൻ ബൈ ലുക്കിംഗ് അറ്റ് ദി ആർക്ക് ഓഫ് ദി കവനന്റ്, ഫോർ അസ് ദി ന്യൂ ടെസ്റ്റമെന്റ് ക്രിസ്ത്യൻസ് വി ഹാവ് ടു ക്രോസ് ഓവർ ആൻഡ് എൻ്റർ ഇൻടു ദിസ് ലൈഫ് ഓഫ് റെസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ജീസസ്.
എബ്രായർക്കെഴുതിയ ലേഖനം 12:1-2 വാക്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് പിടിക്കുന്ന വാക്യങ്ങളാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം. കർത്താവിനെ നോക്കാനായിട്ട് നമ്മളോട് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നു.
Here in Hebrews chapter 12 verse 1 also we are exhorted, to run our race fixing our eyes on Jesus, the author and perfecter of our faith.
യേശുവിനെ നോക്കുമ്പോൾ അത് നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ?
When we look at Jesus, what is the main thing that we get?
യേശുവിന്റെ സ്വഭാവത്തോടെ നമ്മൾ അനുരൂപപ്പെടണം.
By looking at Jesus, we get transformed into his image.
ഫിലിപ്പിയ 2:5 അതിന്റെ 5-8 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് അവിടെ നമ്മൾ കാണുന്നുണ്ട്.
We read in Philippians chapter 2 verse 5 onwards about how
ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ.
Have this attitude in yourself which was also in Christ Jesus.
ക്രിസ്തുയേശുവിലുള്ള ഭാവം എന്തായിരുന്നു? താഴ്മയായിരുന്നു.
What was the attitude that Christ had? Humility.
പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ആ താഴ്മ, കർത്താവിന്റെ സ്വഭാവം, റോമർ 8:29 കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാനായിട്ട് ദൈവം നമ്മളെ മുന്നേമിച്ചിരിക്കുന്നു.
God has called us, predestined us to be conformed to the image of his son, Romans 8:29, and that is why he has called us.
അതുപോലെ കർത്താവിനെ നോക്കുക എന്ന് പറയുമ്പോൾ അവിടെയാണ് ശിഷ്യത്വ ജീവിതവും, അതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്.
So when we look at Jesus, there it also signifies, it also indicates that we have to be disciples.
ലൂക്കോസിന്റെ സുവിശേഷം 14:25-36 വരെയുള്ള ആ വാക്യങ്ങളിൽ കർത്താവിന്റെ പിന്നാലെ പോയാലേ കർത്താവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ച്, ശിഷ്യത്തെ ജീവിതത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു.
In Luke 14:25-36 we read about the life of a disciple.
ഈ കാര്യങ്ങൾ നമുക്ക് വളരെ കർത്താവിനെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ നമുക്ക് അയവിറക്കാനായിട്ട് കഴിയും.
There are a lot of spiritual experiences that we can think of when we look at Jesus.
കർത്താവിനെ കാണുമ്പോഴാണ് കർത്താവ് കടന്നുപോയ ആ ക്രൂശിന്റെ പാതയിലൂടെ കടക്കാനായിട്ടുള്ള വെല്ലുവിളിയും നമുക്കുണ്ടാകുന്നത്.
It is when we look at Jesus that we are challenged to walk the way of the cross.
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവിടെ കർത്താവിന്റെ ഒരാളെ ശിഷ്യനാകണമെങ്കിൽ തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം.
So in Luke's gospel we read, if anyone need to be the disciple, he has to take up his cross and follow after me.
നോക്ക, ഈ സ്വസ്ഥതയുള്ള ഒരു ജീവിതത്തിലേക്ക്, കനാന്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഈ പെട്ടകത്തെ നോക്കി നമ്മൾ പോകുമ്പോൾ, യേശുവിനെ നോക്കി പോകുമ്പോൾ, ഒന്നാമത് യേശുവിനോട് അനുരൂപപ്പെടുന്നു, ഒരു ശിഷ്യത്വ ജീവിതം, ക്രൂശിന്റെ വഴി, ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മളിപ്പോൾ തന്നെ കണ്ടു.
When we look at the ark, or we can say when we look at Jesus and enter into this life of rest, we have seen that we have to be conformed to the image of his son, we have to be a disciple, and we have to walk the way of the cross.
ഈ ക്രൂശിന്റെ ആ മാർഗം, ആ ക്രൂശ് ദിനംതോറും തന്റെ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് അതിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് പൗലോസ് 2 Corinthians 4:10 വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്.
In 2 Corinthians 4:10 Paul describes beautifully how the life is manifested by taking up this cross.
പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നോക്കുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും, അങ്ങനെ കാണുന്ന ദൈവത്തെ കണ്ട ഒരാൾ, അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു നുറുക്കമുണ്ടായിരിക്കും.
So we can also see that when a person has really seen God, he also becomes broken.
അങ്ങനെ ഒരുവൻ, ഇന്ന് രാവിലെ സന്ദീപ് പറഞ്ഞതുപോലെ, കർത്താവിന്റെ പാദപീഠത്തിൽ തന്നെ വീണ മറിയെ പോലെയും ആ ചുങ്കക്കാരനെ പോലെയും ആയിരിക്കും.
such a person like we heard in the morning from Brother Sandeep, so he'll fall at his feet and he will fall at his feet.
പുറപ്പാട് പുസ്തകം 33:20 മോശയോട് ദൈവം പറയുന്നുണ്ടല്ലോ, എന്നെ കണ്ട ഒരുവന് പിന്നീട് ജീവിച്ചിരിക്കാൻ കഴിയില്ല.
He has seen me, cannot live. That is what God said to Moses in Exodus 33:20.
ഈ ഒട്ടേറെ അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും കർത്താവിനെ മുഖാമുഖമായിട്ട് കണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച, ഒരു നുറുക്കം അതുണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലതും തലച്ചോറിൽ മാത്രം ഇരിക്കുന്ന കാര്യങ്ങളായി പോകും.
Whatever experiences that we have after having seen Jesus, if we have not experienced brokenness in our life, whatever we have learned so far is just knowledge in our head.
പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്പം മുമ്പ് പരിശുദ്ധ മൃതന്റെ സാക്ഷ്യവും തുടർന്ന് ബ്രദർ സംസാരിച്ചതും കേട്ടല്ലോ.
We heard what brother Parishuddham spoke and what brother Zach subsequently spoke.
66th സങ്കീർത്തനത്തിന്റെ 8th വാക്യത്തിൽ നമ്മൾ ഒരു കാര്യമാ കാണുന്നത്, ദൈവം എന്ത് ചെയ്തു? ഒരുത്തനെ വലയിൽ അകപ്പെടുത്തി, അവന്റെ സഞ്ചാര സ്വാതന്ത്ര്യം കുറയ്ക്കുക ആദ്യം ചെയ്തു.
In Psalm 66, that's what we read. God initially puts him in a net and he has some constraints.
വലയിൽ അകപ്പെട്ടാലും അതിനകത്തെങ്കിലും ഒന്ന് ഓടി നടക്കാമല്ലോ എന്നാണ് ഈ മനുഷ്യൻ വിചാരിച്ചത്.
So he thought, even though he is in the net, he can move around.
പക്ഷേ അതിന് തൊട്ടുപുറകെ എന്ത് സംഭവിക്കുന്നു? അവന്റെ മുതുകത്ത് ഒരു ഭാരം കൊണ്ടുവന്ന് വെക്കുന്നു.
But Soon after that, there is an oppressive burden upon his loins.
നമ്മുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചാൽ നമുക്ക് കമന്നു കിടന്ന് ആകെ ചെയ്യാവുന്ന തലയൊന്ന് പൊക്കുക എന്നത് മാത്രമേ ഒക്കുള്ളൂ.
So if there is an oppressive burden upon our loins, upon our back, we can only just raise our heads. That's all. The whole body is flat on ground.
ഈ മനുഷ്യൻ തല ഒന്ന് ഉയർത്തിയപ്പോൾ തലയ്ക്ക് മുകളിലൂടെ ആളുകളെ കയറ്റി ഓടിക്കുന്നു.
And he just raised his head, and immediately the next verse says, so men were riding over his heads.
പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലായാലും നമ്മുടെ ഓഫീസ് ജീവിതത്തിലായാലും സഭാ ജീവിതത്തിലായാലും നുറുക്കത്തിന് ധാരാളം അവസരങ്ങൾ ദൈവം തരുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു.
God gives us, dear brothers and sisters, God gives us a lot of opportunity for brokenness in our family life, in our office life, and we praise God for that.
അതാണ് സത്യത്തിൽ ആ നുറുക്കത്തിന്റെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഗന്ധപൂരിതവും മനോഹരവുമാക്കുന്നത്.
It is this life of brokenness that makes our life more life an aroma to others.
ഒരിക്കലേ ഒരു സ്കൂളിലെ ഒരു അധ്യാപകനെ കുട്ടികളോട്, ഒരു ക്രിസ്തീയ രാജ്യമാണ് അവിടെ, കുട്ടികളോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനാവിലെ കല്യാണത്തെ കുറിച്ച് നിങ്ങൾ ഒരു ഉപന്യാസം എഴുതാൻ പറഞ്ഞു.
In a Christian school, in some place, the teacher told the children, so in about this marriage in Cana that we read in John 2, you write an essay about that.
കുട്ടികളൊക്കെ കാനാവിലെ കല്യാണത്തിന് അവിടെ വീഞ്ഞ് തീർന്നു പോയതും വീട്ടുകാരുടെ വിഷമങ്ങളും വന്ന വിരുന്നുകാരുടെ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പല പേജുകളിലായിട്ട് എഴുതാൻ തുടങ്ങി.
Many children, they wrote an essay in detail about how the wine got over and about the complaints of the parents about the other people, and so many things they wrote and described in detail and wrote an essay.
ഒരു കുട്ടി മാത്രം വെറുതെ ഇരിക്കുക, അവൻ കടലാസും പേനയുമായിട്ട് വെറുതെ ഇരിക്കുക.
One child, he was just sitting alone with his paper and pen, he was not writing anything.
അവസാനം പീരീഡ് തീരാറായി, സമയം തീരാറായി.
The period was getting over, the time was getting over.
തീരാറായി പോവാൻ പെട്ടെന്ന് ഒരു വരി അവന്റെ ആ കടലാസിൽ കുറിച്ചു, അത് അധ്യാപകനെ ഏൽപ്പിച്ചു.
So immediately he wrote something on his paper and he handed over his paper to the teacher.
അവൻ എന്താ അതിൽ എഴുതിയതെന്ന് അറിയാമോ?
Do you know what he wrote on that paper?
അതായത് നമുക്കറിയാം, കാനാവിലെ കല്യാണത്തിൽ ആ വെള്ളം, പച്ചവെള്ളം കൊണ്ടുവന്ന് 6 കൽപാത്രങ്ങളിൽ നിറച്ചു.
We know that they brought water in this water pots and fill those pots.
യേശു ചെന്ന് ഈ വെള്ളത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് കോരി എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കാം.
So we can think like this: Jesus came and looked at the water and said, go and serve it to others.
ഈ രംഗത്തെയാണ് ഈ കുട്ടി അതിനെ ഇങ്ങനെ എഴുതി, അവിടെ വെച്ച് സൃഷ്ടി സൃഷ്ടാവിന്റെ മുഖം കണ്ടു, ലജ്ജിച്ചു മഞ്ഞളിച്ചു, അത് രുചിയും മണവും ഗുണവുമുള്ള വീഞ്ഞായി തീർന്നു.
So this child wrote like this: the created thing saw the creator and it was so ashamed,
blushed
and changed its color, and then it became wine that was tasty.
പ്രിയപ്പെട്ടവരെ, ഒരു നിറവും ഗുണവും മണവും ഇല്ലാത്തതാണ് പച്ചവെള്ളം.
Water, it has got no color, no smell or no taste.
എന്നാൽ സൃഷ്ടി യഥാർത്ഥത്തിൽ സൃഷ്ടാവിനെ ഒന്ന് മുഖാമുഖമായി കാണുമ്പോൾ അത് ഗുണമുള്ള, വീര്യമുള്ള, മനോഹരമായ, ആസ്വാദ്യകരമായ വീഞ്ഞായി തീരുന്നു.
But when the created beings see the creator, they really become useful, they become tasteful.
പിന്നീട് ഇംഗ്ലീഷിൽ പ്രസിദ്ധനായ ബൈറൺ എന്ന് പറയുന്ന കവിയായിരുന്നു ഈ കൊച്ചുകുട്ടി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
I heard that this particular young boy was a famous poet, Byron.
നമ്മൾ നോക്കുമ്പോൾ ഈ നുറുക്കം ഒരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒട്ടേറെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം.
So I just mentioned that brokenness is an important thing. We can also look at a few other things that we focus on.
നമ്മൾ ഈ വഴിയിൽ മുന്നോട്ട് വരുംതോറും, കർത്താവിനെ കാണുന്തോറും, നമ്മൾ കൂടുതൽ നമ്മുടെ വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധമല്ല, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ കൂടുതലൊരു പാപബോധമാണ് വർദ്ധിച്ചു വരുന്നത്.
When we walk this way, as we progress, we are not becoming conscious about our holiness, but we become more conscious about our sin.
1 തിമോത്തിയോസ് 1:15 പൗലോസ് പറയുന്നല്ലോ, ഞാനാണ് ആ സകല മോശപ്പെട്ട ആളുകളെക്കാളും, പാപികളെക്കാളും ഒന്നാമനായിട്ടുള്ളത് താനാണ് എന്ന് പറയും.
In 1 Timothy 1 and verse chapter 1 and verse 15 Paul says, I am the chief of sinners.
ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ ഇസ്രായേലിന്റെ ന്യായപ്രമാണം ഒക്കെ വെച്ച് അനിന്യനാണ് താനെന്ന് പറഞ്ഞ പൗലോസ് തന്നെ പിന്നീട് കണ്ടെത്തുന്നു ദൈവത്തിന്റെ ആ വെളിച്ചത്തിന് മുമ്പിൽ താന് സകലരയിലും വെച്ച് ഏറ്റവും അരിഷ്ടനായ ഒരു പാപി ഞാനാണ് എന്ന് കണ്ടെത്തുന്നു.
Again in Philippians Paul is discovering that he's the
ഞാൻ ഈ സഭയിലേക്ക് വരുമ്പോ ഞാൻ ആദ്യം കേട്ടിരുന്നത് ഇത് ഒത്തിരി വിശുദ്ധമാരുടെ സഭയാണ് എന്നാണ് കേട്ടിരുന്നത്.
When I first came to the church, I heard that is a church of saints, holy people.
ആദ്യത്തെ ഒരു സഭായോഗത്തെ പങ്കെടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് എന്താ ചിരിക്കണോ കരയണോ എന്ന് എനിക്ക് സംശയമായി.
So after attending the first meeting, I was wondering whether to cry or to laugh.
അതായത് എല്ലാവരും എഴുന്നേറ്റ് പറയുന്നത് എല്ലാവരും എഴുന്നേറ്റ് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ എഴുന്നേറ്റ് അയ്യോ എനിക്കിത് ജീവിക്കാൻ ഒക്കുന്നില്ല, ഞാനൊരു പാപിയാണ്, കർത്താവ് സഹായിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഏറ്റവും പെർഫെക്റ്റ് ആയ ആളുകളുടെ സഭ കാണാൻ വന്ന ഞാൻ ഈ നിലയിലുള്ള വിലാപങ്ങളാണ് കേൾക്കാനിടയായി.
I came to see the church where holy people are there, and then I attended the meeting, and then I realized after the meeting all are getting up and they are confessing their sins, they are acknowledging that they are sinners, and I could see people who were conscious of their sin.
പ്രിയപ്പെട്ടവരെ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ വലിയവനായ ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മൾ എത്രത്തോളം അടുത്തു വരുമോ അതിനനുസരിച്ച് നമ്മുടെ പാപബോധം വർദ്ധിച്ചു വരും.
The more we come closer to this God who is eternal, who's so bright, so we become more conscious of our own sin.
യഥാർത്ഥത്തിലുള്ള ആരാധനയെക്കുറിച്ച് നമ്മൾ രാവിലെ കേട്ടല്ലോ.
We heard about true worship in the morning.
റോമർ കെഴുതിയ ലേഖനം 12:1-2 ഒന്നും രണ്ടും വാക്യങ്ങളിൽ ആ നിലയിൽ ഒരു ബുദ്ധിയുള്ള ആരാധനയെക്കുറിച്ച് നമ്മൾ കാണും.
We read about the true worship in Romans 12:1.
അവിടെ നമ്മുടെ അവയവങ്ങളെ യാഗമായിട്ട് അർപ്പിക്കുന്നതാണ്.
So it is where we offer our body as a living sacrifice.
ഇന്നലെ നമ്മൾ കേട്ടു നരകത്തിൽ പോകാനായിട്ട് ആ പർവ്വത പ്രസംഗത്തിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന്, നമ്മൾ നമ്മുടെ കണ്ണ്, കയ്യ്, അതുപോലെ നാവ്, ഈ മൂന്ന് കാര്യത്തെ സൂക്ഷിക്കാതെ വന്നാൽ അതിനോട് ചേർത്താണ് നരകശിക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
From Matthew 5 we read about how we can get to hell if we are not guarding our eyes, hands or our tongue.
നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിലുള്ള ഈ ബുദ്ധിയുള്ള ആരാധന, ദൈവത്തിന്റെ മുമ്പാകെ സാഷ്ടാംഗമായി വീഴുന്ന ആ ഒരു അനുഭവം, അതിനെക്കുറിച്ച് ഇവിടെ നമ്മൾ പറയുന്നത് പോലെ ഒരു കാര്യം നമുക്കിതിന് പുറത്ത് കാണാനായിട്ട് കഴിയില്ല.
We cannot see here outside about this true worship, reasonable, this spiritual service of worship which we are exhorted in Romans 12. We hear it in our church, but we don't hear it outside.
ഒടുവിലായിട്ട് ഈ ഈ നിലയിലുള്ള കൂടാര പെരുന്നാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് അതിലുള്ള സന്തോഷത്തെ കുറിച്ചാണ്.
And in this Feast of Tabernacle, we also read about the joy that is mentioned there.
ആവർത്തന പുസ്തകം 16:13-14 വാക്യങ്ങളിലും നെഹമ്യാവിൽ 8:9-10-17 വാക്യങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നത് അവരുടെ സന്തോഷത്തെ കുറിച്ചാണ്.
So in Deuteronomy and in Nehemiah and all, we read about the joy of the people who were celebrating.
നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പ്രത്യേകിച്ചും എസ്രായ ശാസ്ത്രി നിന്ന് പ്രസംഗപീഠത്തിൽ നിന്ന് ഈ ന്യായപ്രമാണം വളരെ കൃത്യതയോടെ പറഞ്ഞപ്പോൾ ജനം കരഞ്ഞുപോയി.
In the book of Nehemiah we read how Ezra when he spoke and read the scriptures, people were weeping.
എന്നാൽ എസ്ര ശാസ്ത്രി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ദൈവത്തിങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാണ്, അത് നിങ്ങളെ ദുഃഖിക്കരുത്, കരയരുത്, ഇത് സന്തോഷിക്കേണ്ട സമയമാണെന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തും.
But we read how Ezra was encouraging them, the joy of the Lord is your strength, so now don't weep but rejoice in the Lord.
ആവർത്തന പുസ്തകം 16:13-14 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കൂടാരപ്പെരുന്നാളിന്റെ സമയത്ത് നീയും നിന്റെ മകനും മകളും നിന്റെ ഭവനത്തിലുള്ളവരും നിന്റെ അടുത്തുള്ള പരദേശിയും അനാഥനും ലേവ്യനും എല്ലാവരും വേണ്ടുംവണ്ണം സന്തോഷിക്കണം. എന്നാണ് പറയുന്നത്.
സോ ഇൻ ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി 16 വേഴ്സ് 13 ആൻഡ് 14 സോ ദേർ ഓൾസോ വി റീഡ് ഹൗ
എല്ലാവരും സന്തോഷിക്കണം.
16, 13. Yeah, your household should all rejoice.
അപ്പോസ്തലപ്രവൃത്തി രണ്ടാം അധ്യായത്തിന്റെ 47 നമ്മൾ നേരത്തെ കണ്ടല്ലോ, അവരെ ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് സന്തോഷം അവിടെയുണ്ട്.
So in Acts also we read how with sincerity of heart and gladness.
ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു സന്തോഷമല്ല, യഥാർത്ഥ അനുതാപത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സന്തോഷമാണ്.
This is not a happiness that we see on the outside, but this is a joy that is coming out of repentance.
ഒരിക്കൽ ഒരു ചിന്തകൻ പറഞ്ഞു, യഥാർത്ഥ അനുതാപത്തിന്റെ താഴ്വരയിലാണ് സന്തോഷത്തിന്റെ പൂക്കൾ വിരിയുക.
One person said like this, the true fruits of fruits of joy are born in the valley of repentance.
ഓ, അനുതാപത്തിന്റെ താഴ്വരയിൽ സന്തോഷത്തിന്റെ പൂക്കൾ.
The flowers of joy in the valley of repentance.
അനുതാപം ഇല്ലാത്ത ഒരു സന്തോഷം ഉപരിപ്ലവമായ സന്തോഷമാണ്. അതാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും പലയിടത്തും നമ്മൾ കാണുന്നത്.
We see around many people rejoicing and being very happy, but without repentance.
അത്തരം സന്തോഷങ്ങളെ രുചിയും ഗുണവും മണവും ഇല്ലാത്ത പച്ചവെള്ളം എന്ന് നമ്മൾ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് പൂവിനോടേ നമുക്ക് ഉപമിക്കാനായിട്ട് കഴിയുള്ളൂ.
Such happiness can only be compared to the plastic flowers which does not have any fragrance.
നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളെ നമ്മൾ ഒന്ന് ക്രോഡീകരിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, യഥാർത്ഥത്തിലുള്ള കൂടാര പെരുന്നാളിൽ വിജയകരമായ ഒരു ജീവിതമുണ്ട്.
So if we summarize what we said thus far, we can say that in the feast of tabernacle
there is victory of sin. അതുപോലെ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നതുണ്ട്.
There is being conformed to the image of son.
ശിഷ്യത്വത്തിന്റെ ഒരു ജീവിതമുണ്ട്.
It also mentions about the life of discipleship.
ക്രൂശിന്റെ വഴിയുണ്ട്.
Way of the cross is there.
യഥാർത്ഥത്തിലുള്ള നുറുക്കമുണ്ട്.
True brokenness is also there.
വർദ്ധിച്ചു വരുന്ന ഒരു പാപബോധമുണ്ട്.
Greater sensitivity to sin is there.
യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷമുണ്ട്.
Real joy is also there.
ഇത് സത്യത്തിൽ ഒരു മഴവില്ലിനെ നമ്മൾ അതിന്റെ പല നിറങ്ങളായിട്ട് വിഭജിച്ചു നോക്കുന്നത് പോലെ ചെയ്ത ഒരു കാര്യമാണ്.
So this is like a rainbow with different colors.
സത്യത്തിൽ ഇതെല്ലാം ചേർന്ന ഒരു കാര്യമാണ് വിജയകരമായ ഒരു ജീവിതം, സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം, സന്തോഷഭരിതമായ ഒരു ജീവിതം. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന എല്ലാത്തിന്റെയും ഒരു ആകത്തുക കൂടാര പെരുന്നാൾ, അവസാനത്തെ പെരുന്നാളാണ്.
So this all signifies a life of victory, a life of freedom, and this is what the feast of tabernacle signifies.
ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളോട് പറഞ്ഞാലോ അവരൊക്കെ ഇതിൽ ഓരോന്ന് എടുത്തു നോക്കിയിട്ട് അത്ഭുതപ്പെടും.
So if we tell about these things to the people around us, they will be surprised.
വിജയകരമായ ഒരു ജീവിതമോ പാപത്തിന്റെ മേൽ ജയമുള്ള ഒരു ജീവിതമോ അതൊക്കെ നമ്മളെ കൊണ്ട് ഒക്കുമോ ബ്രദറെ എന്ന് അവർ ചോദിക്കുക.
They immediately ask, so brother, is it possible for us to have victory over sin?
കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാനാണ് നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയും, ഓ, അത് കർത്താവ് ദൈവമല്ലായിരുന്നു, നമ്മളൊക്കെ പാവം മനുഷ്യരല്ലേ, നമ്മളെ കൊണ്ട് വല്ലതും പറ്റുന്ന കാര്യമാണോ ഇത്.
So if we say that we are predestined to be conformed to the image of his son, they will immediately say, Jesus, he was God, so he can, but how can we?
തന്റെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർ പറയാം, ഓ, കേട്ടിട്ടുണ്ട്, കത്തോലിക്ക സഹോദരന്മാർ ദുഃഖ വെള്ളിയാഴ്ച ക്രൂശുമായിട്ട് പോയി ഇടയ്ക്കിടയ്ക്ക് മുട്ടുകുത്തുന്നതല്ലേ, അത് കേട്ടിട്ടുണ്ട് എന്ന് പറയും.
So when we say that we have to take up our own cross and follow him, we say, yes, yeah, we have heard our Catholic friends, they take the cross and they walk
on Good Friday. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന കാര്യങ്ങളുടെ ഒന്നും ആന്തരിക അർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല.
Inner meaning of all these things.
ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് പറയുമ്പോൾ അവർ പറയും, അല്ല, നമ്മൾ മറ്റുള്ളവരെ നമ്മൾ തകർക്കണം എന്നാ അവർ പറയും.
When we say that we need to be broken, they say, no, we have to crush other people, we have to break other people.
നമ്മൾ പാപബോധം വർദ്ധിച്ചു വരണമെന്ന് പറയുമ്പോൾ നമ്മളെ പോലെ കൂടുതൽ വിശുദ്ധരാകണം എന്നാണ് അവർ പറയും.
When we say that we should have greater sensitivity to sin, then they say, no, we should become more holy.
നമ്മളെ ദൈവം വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് പാപബോധം ഒന്നും നമുക്ക് വേണ്ട, അതിനെക്കുറിച്ചൊന്നും അങ്ങനെയുള്ള ദൈവസന്നിധിയിൽ ചെന്ന് അനുഭവിക്കേണ്ട ഒന്നും കാര്യമില്ല, അതൊക്കെ നമ്മൾ മാനസാന്തരപ്പെട്ടപ്പോ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അതിനെ ഭൂതകാലത്തിൽ കൊണ്ടുവന്ന് വെക്കും.
They say that we are saints and now that we are saints then we don't have to repent now. They don't apply to themselves.
യഥാർത്ഥത്തിലുള്ള ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം മീറ്റിംഗിലുള്ള ഒരു പെർഫോമൻസ് മാത്രമാണ്.
When we talk about real worship, for them it is only a performance in the meeting.
സന്തോഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം അനുതാപമില്ലാത്ത ഒരു പ്ലാസ്റ്റിക് പൂവ് പോലെയുള്ള ഒരു സന്തോഷത്തിന്റെ പൂക്കളാണ് അവിടെയുള്ളത്.
And for them joy, happiness is like a plastic flower. As we mentioned earlier,
innathe talamurayode devathinte muluvan aalochaneyum prakyapikkanaanu devam nammale vilichirikkunnu.
God has called us to declare the whole purpose of God to this generation.
Nammal ee talamurayode endanu parayunnathu, ningal pesha perinaalil nilkalle, pentecost perinaalil nilkalle, adin appurathu oru koodara perinaal.
And what are we telling them? We are telling that don't stop at Passover feast, don't stop at the feast of Pentecost, move on to the feast of Tabernacle.
Oh, yatharthathilulla oru koodara perinaalilulla ഈ സന്തോഷവും വിജയവും ഇത് കൈയാളാനായിട്ട് വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും ആളുകളെ വെല്ലുവിളിക്കുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു.
God has appointed us to experience this true happiness, true joy, true victory in the Feast of Tabernacle.
ഓ, ഇവിടെ എസ്രാ ശാസ്ത്രിയെ പോലെ പ്രസംഗപീഠത്തിൽ നിന്ന് കഴിഞ്ഞ 41 വർഷമായിട്ട് ഒരു ദൈവദാസൻ ഈ കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്.
So one man of God like the Ezra the scribe is he has been telling about this during the past 41 years.
Ezra shastri valare gauravulla karyangal paranjappo paavapetta israeliyare okka karinju poi.
So when Ezra told the serious things, the Israelites, they were crying.
Odane Ezra shastri avare dhairyapeduthunu, ningal santoshikkanam, ee anidavathil ninnu santoshathilekku valare aduthaanu ningalku varanokkum എന്ന് പറഞ്ഞ് അവരെ കൂടുതൽ ധൈര്യപ്പെടുത്തും.
And Ezra is strengthening them and comforting them and is telling them, you need to rejoice. The joy of the Lord is your strength. You should be joyful.
ഇതൊരു സന്തോഷത്തിന്റെയും സ്വസ്ഥതയുടെയും വിജയത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ജീവിതമാണ്.
This is a life of joy. This is a life of victory.
നമ്മള് ഈ ഇങ്ങനെ ഒരു CFC സഭയിൽ വന്നതുകൊണ്ട് മാത്രം, നമ്മൾ ഇതെല്ലാം ഈ കാര്യങ്ങൾ കേട്ടത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമായി തീരുകയില്ല. നമുക്കറിയാം,
we know that just because we come to a CFC church, all these things will not become real in our lives.
എന്നാൽ നമുക്ക് ഇതിനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ മുന്നോട്ട് നടത്തും എന്ന ആ നിലയിലുള്ള പ്രത്യാശയുടെ സന്ദേശമാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്.
But if we have a desire in our hearts, God will take us forward.
നമ്മൾ എത്തിച്ചേരേണ്ട അവസാനത്തെ ഫിനിഷിംഗ് ലൈനിനെ കുറിച്ചാണ് പലപ്പോഴും പറയുന്നത്. അത് കേട്ട് നിരുത്സാഹപ്പെടരുതേ എന്ന് പറഞ്ഞ് എസ്രാ ശാസ്ത്രി നമ്മളെ പിന്നെയും ധൈര്യപ്പെടുത്തും.
So we are many times talking about the finishing line, the place where we are supposed to reach, and seeing that we should not get discouraged. That's how Ezra also is encouraging them.
ഞാൻ ഈയിടെ ഇതിന്റെ നമ്മൾ വളരെ ചുരുക്കം പേര് മാത്രമാണല്ലോ ഈ സന്ദേശങ്ങളുമായിട്ട് എസ്രാ ശാസ്ത്രി നിന്നതുപോലെ പുൾപിറ്റിൽ നിൽക്കുന്നത്.
Only few of us stand on the pulpit and preach these things.
എന്നാൽ ബാക്കിയുള്ളവർക്ക് ഈ ഇവർക്ക് കിട്ടുന്ന അതേ പ്രതിഫലം കിട്ടാൻ വല്ല മാർഗ്ഗവും ഉണ്ടോ എന്ന് ഞാൻ ബൈബിൾ ഒന്ന് തിരഞ്ഞു നോക്കി.
So I was searching the scriptures to see whether the other listeners do they also have the opportunity to get the same reward as those who preach.
മത്തായിയുടെ സുവിശേഷം 11 അധ്യായത്തിന്റെ 41 വചനത്തിൽ കർത്താവ് തന്നെ പറയുന്നു, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും.
11:41
മത്തായി 10:41.
He who receives a prophet in the name of a prophet shall receive a prophet's reward.
നോക്കുക, ഇവിടെ ഇവരാരും പ്രവാചകരായില്ല.
None of them became a prophet.
പക്ഷെ അവരാകെ ചെയ്തത് എന്തേ ഉള്ളൂ, പ്രവാചകനെ തിരിച്ചറിയുകയും പ്രവാചകനോടൊപ്പം നിൽക്കുകയും പ്രവാചകനെ സ്വീകരിക്കുകയും ചെയ്തു. അവർക്കും കിട്ടി പ്രവാചകന്റെ പ്രതിഫലം.
But they only received a prophet and they accepted a prophet and stood with a prophet and they also got the reward that the prophet himself got.
ee keralathile onakkalam okke aagumbo avade ee bhagyakuri ticket vaayittu uthri per road il irangu.
During the times of onam and all, a lot of people will be on the streets with this lottery tickets.
namukku vendengil avaru vannu parayum, sare 10 rupa thanna modi 10 kodi kooda porum.
Even if we don't want, they will come and tell, just 10 rupees, you give 10 rupees, you will get 10 crores.
ഇതൊരു പത്തു കോടി കൂടെ പോരുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോ വായിച്ചു കേൾപ്പിച്ചത്. ഒരു ഭാഗ്യക്കുറിയുടെ ടിക്കറ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്.
സോ നൗ ഐ ജസ്റ്റ് റെഡ് വൺ പർട്ടിക്കുലർ വേഴ്സ്. ദിസ് ഈസ് ലൈക്ക് എ ലോട്ടറി ടിക്കറ്റ്.
പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പ്രതിഫലം ആ പത്ത് കോടി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മള് ഒരു ചെറിയ മുടക്ക് കൊടുത്താൽ മതി. എന്താ? പ്രവാചകനെ തിരിച്ചറിഞ്ഞ് പ്രവാചകനോടൊപ്പം നിൽക്കുന്ന ആ ഒരു കാര്യം വന്നാൽ പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. ഇതൊരു ഭാഗ്യക്കുറിയല്ലേ?
ആൻഡ് ഇഫ് വി കൻ റെക്കഗ്നൈസ് എ പ്രോഫറ്റ്, റിസീവ് എ പ്രോഫറ്റ് ആൻഡ് സ്റ്റാൻഡ് വിത്ത് എ പ്രോഫറ്റ്, സോ വി കൻ ഓൾസോ റിസീവ് ദിസ് റൈച്ചസ് മാൻസ് റിവാർഡ്. ദാറ്റ്സ് വാട്ട് വി റെഡ്. ഈസ് ഇറ്റ് നോട്ട് എ ലോട്ടറി?
ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും പൗലോസ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായത്തിന്റെ അവസാന വചനത്തിൽ നമ്മൾ കാണുന്നത് നിർവിഘ്നം ആ പ്രസംഗിക്കുന്നത് തുടരുകയും ചെയ്തു എന്നാണ് കാണുന്നത്.
പോൾ പ്രീച്ച് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ് ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് സോ ദാറ്റ് ഇറ്റ് വെന്റ് അൺഇൻഹേർഡ് അൺഹിൻഡേർഡ്. ദാറ്റ്സ് വാട്ട് വി റീഡ് ഇൻ ദി ആക്ട്സ് 28 ആൻഡ് വേഴ്സ് 31.
പ്രിയപ്പെട്ടവരെ, ഈ തലമുറയോട് ഈ കൂടാരപ്പെരുന്നാളിന്റെ പൊരുളിനെ കുറിച്ച് വിശദീകരിക്കുന്നവരായിട്ട് ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും പറയുന്നവരായിട്ട് നിർവിഘ്നം നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.
May the Lord help us to declare the whole purpose of God in the Feast of Tabernacle to those around so that the work, the kingdom of God and this teaching will go unhindered, go ahead unhindered.
Amen.
Amen.
We read that Jesus once spoke to the Pharisees saying in Matthew 16, verse 3, you can predict the rain and the whether it's going to be threatening a storm. When there is a storm today, the sky is red and threatening. You know how to discern the appearance of the sky, but you cannot discern the signs of the times. We need to understand the time in which we are living. We are moving towards the end of time very rapidly. And personally, I believe that this is the last generation before Jesus comes again. And something similar to the last generation and the first generation. First generation was a very privileged generation that walked with Jesus. The Holy Spirit came and the church began. But as we heard, the church went into decline. Worldliness came in. Within 300 years, the whole thing had gone right into darkness, and it remained in darkness, which history says a long period of the Dark Ages, right up until the 1500s, when the church was persecuted. It was powerful, but then the devil found persecution is not killing the church, so he made the church prosperous. And it sank into death. And finally, God began to raise up, as we heard, Martin Luther, and then began a revival from the 1500s, little by little. Truths that had been buried for years, which are in the Bible, slowly began to be recovered. And one of the things that brought the recovery was the invention of the printing press. Printing press, the first book that was printed was the Bible. So then people began to get a copy of the Bible. And as people read it, truths that the Roman Catholic Church and the popes had hidden for so long began to be recovered. That's how Martin Luther brought forth the truth of justification by faith. He got it from Scripture. And that's how John Wesley, you heard of, recovered. And that's how the truth of the baptism of the Holy Spirit and all came up. And God has gradually been recovering truth and has brought us now, I believe, to the full understanding of the whole purpose of God. It should have been buried for so many centuries, but little by little by little by recovered understanding of the church, the body of Christ, and the importance of being broken and what the kingdom of God really is. What does it mean when it says you must seek the kingdom of God first? For many years I used to think that means going out and do missionary work. Seek the kingdom of God first and go out and bring souls to Christ. But that's because, you know, I was using my own understanding of what kingdom of God meant. But when I studied scripture, I found the kingdom of God was defined in Romans 14 and verse 17. So this is what I'm supposed to seek first. Romans 14, 17. The kingdom of God is not eating and drinking. It's not evangelism. It's not any of these things. It is righteousness, peace, and joy in the Holy Spirit. In the Old Testament, they had righteousness, but it was not accompanied by peace and joy in the Holy Spirit. It was a stern, serious righteousness. But the righteousness in the kingdom of God brings peace. First of all, peace with God. Perfect peace. That means I have no fear when I come to God. I am absolutely at peace because the blood of Jesus has brought peace between me and God. And secondly, peace in my heart from all the turmoils, the problems of earth. Freedom, complete freedom from anxiety. This is the kingdom of God. And third, peace with people. That I don't have a fight with anybody. I don't hate anyone. I've forgiven everyone. I don't have a conflict with anyone. I mean, they may hate me. I can't do anything about that. But I have peace. This is the kingdom of God. Jesus said, seek the kingdom of God first. Then all these other earthly things you need will be added to you according to your need. So you need to understand what the Lord is restoring in our time. He's teaching us what the kingdom of God is. That righteousness which brings peace in our heart. Perfect peace with God, with zero condemnation, zero discouragement. I never lived like that for many years. I used to be so discouraged sometimes after being born again. Condemning myself. I want to tell you, it's gone. I can't remember how many years ago last I got discouraged. Was it 20 years ago? I don't know. It's gone. It's gone completely. I stand as a testimony to it. It can be yours. If that's what you're seeking first. If you're seeking advancement in the world and money and the honor of men, well, I hope God can bless you in some way. But you're missing the main thing. I would urge all of you, God has restored truth, as we heard, has brought us to the place of the kingdom of God. Righteousness with perfect peace, that I can walk into God's presence anytime, anytime. There's never a cloud between me and God. Perfect peace with God. Being justified by faith, we have peace with God, it says in Romans 5:1. We preach that. I'm clothed with Christ. What does it mean to be clothed with Christ? That when I come before God, listen to this, it's absolutely amazing. That I come before God, I stand before Him as Jesus Christ is standing. Same way. You don't believe it? According to your faith, be it unto you. I believe it. According to my faith, it's unto me. Because the Bible says so. I'm clothed with the righteousness of Christ. That's why I have peace with God. And peace in my heart because He cares for all my needs. He's making everything work for my good. Why should I worry then? He will never allow me to be tested beyond my ability. Every no weapon formed against me will prosper. Isaiah 54 verse 17. Amazing promises. Perfect peace. about life on this earth. I don't know what lies tomorrow, but God has already known and planned it for me. Ensured that it will never be too much for me. That if there's a load there, He'll give me grace to equal it. That's why we have peace in relation to circumstances and peace in relation to people. The Bible says, pursue peace with all men. That means you must, I can say this, never for a single moment to have a bitterness against any human being. You think in my 76 years, nobody's done harm to me? By the time you're 5 years old itself, people have done harm to you. But I can stand before God and say this, not a single human being has ever been able to harm me in my life. Everything they did work for my good. What shall I say to people who worked for my good? Thank you. To people who did harm for me, it worked for my good. Thank you. Somebody who tried to do evil to me. Thank you. People who tried to send me to jail. Thank you. It worked for my good. Peace with all men. I have nothing. I go to bed with a clear conscience, with no bitterness against anybody in the whole wide world. Forgiven everybody the way God's forgiven me. Righteousness with peace. It's through the power of the Holy Spirit. And the other thing is joy. It's not a grim, serious righteousness. It's a joy. All the time in our heart. There may be trials. Jesus was called a man of sorrows. We have trials, we have problems, we weep when we go through bereavement or people die or naturally. But the joy in the heart never goes. All the time. If you want this, you can have it. But you must seek it. Seek and you shall find. Like we heard. Brother was saying how in that Feast of Tabernacles, they were supposed to rejoice. That is the kingdom of God where righteousness with joy, delighted to do what's right, even if it means financial loss or any other earthly loss, joy. If you have a righteousness, we preach righteousness in the church, and there are people who are pursuing righteousness. But I want to say to you in Jesus' name, if you've got a righteousness without peace in your heart, without peace with other men, a righteousness with anxiety, it is the righteousness of the old covenant. You haven't got the real thing. You're fooling yourself. But because you're righteous, you're not telling lies, you're paying your taxes and you set things right and everything, you're righteous. No, but is it with peace in your heart? Do you have peace with all men? Are you free from anxiety? That's the righteousness of the new covenant. And secondly, do you have a joy? Can you rejoice in the Lord 24/7? 24 hours a day, 7 days a week. That's the meaning of always. I mean, you know Philippians 4:4? Read up. There are two things you must look up. Philippians 4:4. Rejoice in the Lord always. Second is you must look up a dictionary to see the meaning of always. What does it mean? Because some people don't understand the meaning of always. It means 24 hours a day, 7 days a week. That is the righteousness of the new covenant. You say it's impossible. According to your faith, be it unto you. It will be impossible for you. Because you don't believe God's word. It's not a question of what you can accomplish. It's a question of whether you believe the Holy Spirit can do it in you. That's what it says here. Righteousness and peace and joy in the Holy Spirit. That is the kingdom of God. Seek this kingdom of God first. It's not evangelism. It's no use going with a long face to somebody and telling him about Christ. Like that man who went with a long face and said to somebody, do you want to accept Christ? He said, no, thank you. I've got enough problems already. Looking at this person's face, he says, what's the use accepting this Christ? Righteousness and peace and joy in the Holy Spirit. That's how it must be. Pursue it, my brothers and sisters. Pursue it with all your heart. Seek it first. All the other things, you have earthly needs. We all have earthly needs. We need a job, we need a house, we need food, we need to educate our children. I want to say to you, after 57 years of being a believer, after raising a family, After trusting the Lord for 50 years as a full-time worker, never sending a report of my need to anybody, never asking a human being for my need, not having a regular monthly income, God has taken care of me all these years. He will never let you down if you seek the kingdom of God first. And you must have a testimony in your life. At the end of your life, you must have a testimony like this. I spent my life seeking the kingdom of God, and all my earthly needs and the needs of my family were met. That should be our testimony. So that when people examine our life closely, they should be able to say, there's no explanation for this man's life, except that he must be having a father in heaven. I hope they'll be able to say that about you and me at the end of our life. It's not a question of what impression we give to other people. It's nothing. My testimony is to Satan first. That he looks at my life. And I say, Satan, you can never look at my life. I'm going to be a testimony to you, you devil, that I sought God's kingdom first and his righteousness, and every need of mine was met, and my family's need. And you know that better than everybody else. And that's the testimony we are to glorify God. I pray it'll be true of all of us. And if you're not that, that is what God is restoring in our time. The message of brokenness, the message of taking up the cross, the message of dying to self is also that we might live in this new covenant righteousness. The Lord is restoring the full truth that the apostles had slowly from the time of Martin Luther. And we are living now in the time when everything has been recovered and we are in the last generation and Christ will come. The Lord says, behold, I come quickly. Blessed is he who keeps his garments so that no one can see his shame. There are two types of people. Let me close with this. When Christ comes again, there are going to be two types of believers. One, it's written in 1 John chapter 2 and verse 28. Little children, abide in him, because when he appears, there will be two types of believers. One who will have boldness. Yes, Lord. And the other who will shrink away in shame. Because there are things in their life that were not settled. We have an opportunity. There's the whole purpose of conferences like this, to get people to be ready for the coming of Jesus Christ. So that when he comes, he says, Lord, I'm ready. And don't have to shrink away in shame. Let's bow our heads in prayer. Our Heavenly Father, we pray that our pursuit of the kingdom of God and your righteousness will not be just in words, but in reality. Everyone here, bring us into that kingdom of righteousness and peace and joy in the Holy Spirit. We pray in Jesus' name. Amen.